കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച വിഷയത്തെ തുടർന്ന് അല്പം ചില കാര്യങ്ങൾ കൂടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ ഉപയോഗിച്ച തത്വങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. നാം അവസാനമായി ചിന്തിച്ചത് സംസർഗത്തിലൂടെ അല്ലെങ്കിൽ അസോസിയേഷനിൽ കൂടെയുള്ള ശിഷ്യത്വ രൂപീകരണമാണ്. അതിൽ പഴയ നിയമത്തിൽ ഏലിയാവും ഏലീശയും തമ്മിലുള്ള സംസർഗവും തന്നിമിത്തം ഏലീശ ശക്തനായ ഒരു പ്രവാചകനായി തീർന്ന അനുഭവമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് നീചസ്ത്രീയായി അറിയപ്പെട്ടിരുന്ന ഇസബേൽ രാജ്ഞിയും ആഹാബ് രാജാവും ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ഒരു വലിയ ഭീഷണി തന്നെയായിരുന്നു. അവരുടെ ജീവന് തന്നെ വളരെ ഭീഷണിയായി സാഹചര്യങ്ങൾ നിലനിന്നപ്പോൾ ഏലീശയ്ക്ക് ദൈവവിളി ഉണ്ടായതായ സമയത്ത് അവൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഏലീശ ഒരു പ്രവാചകനായി തീരുകയില്ലായിരുന്നു. തുടർന്നും അവൻ നിലമുഴുന്നവനായി തന്നെ നിലനിന്നേനെ. എന്നാൽ അനന്തമായ ആത്മീയ ധന്യത ഏലിയാവുമായിട്ടുള്ള സംസർഗത്തിലൂടെ ലഭ്യമാക്കാമെന്ന് ഉള്ള വലിയ ദർശനം, ആ വലിയ ഉൾക്കാഴ്ച ഏലീശയ്ക്കുണ്ടായപ്പോൾ ആ വിളി അനുസരിച്ച് അവൻ മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. ഏലീശ തൻ്റെ ഉപജീവന മാർഗമായ കാളയെ അറുത്ത് വിരുന്ന് കഴിച്ചിട്ട് ഏലിയാവിനെ അനുഗമിച്ചുവെന്ന് 1 രാജാക്കന്മാർ 19:21 നാം വായിക്കുന്നു. ഇത് ഏലീശയുടെ ശിഷ്യത്വത്തിലേക്കുള്ള സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അന്തിമ പ്രവൃത്തിയായിട്ടാണ് നാം കാണുന്നത്. ഏതാണ്ട് 3 പ്രാവശ്യം ഗിൽഗാൽ, ബഥേൽ, എരിഹോ എന്നീ 3 സ്ഥലങ്ങളിൽ വച്ച് താനുമായുള്ള ബന്ധം പുനഃപരിശോധിച്ചിട്ട് വേണമെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഉള്ള അവസരം ഏലിയാവ് ഏലീശയ്ക്ക് നൽകി അവനെ ഉത്സാഹിപ്പിച്ചു. എന്നാൽ ആഴവും സുദൃഢവുമായ സമർപ്പണമുണ്ടായിരുന്ന ഏലീശ ഏലിയാവിനെ വിട്ടുപിരിയാതെ അനുഗമിച്ചു. 2 രാജാക്കന്മാർ 2:1-6 ഭാഗങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ മഹത്വം അവൻ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്ന് നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ മനസ്സിലാക്കുന്നു, തൻ്റെ ശിഷ്യനായിരിക്കാനുള്ള ദൈവവിളി പൗലസിനുണ്ടായപ്പോൾ താൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ നേരെ അറേബ്യയിലേക്ക് പോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ കർത്താവിന് ശിഷ്യപ്പെട്ട് ദൈവവചനം പഠിച്ച് ഒരു വലിയ ദർശനത്തോടും വലിയ ഒരു തീവ്രമായ ഉത്സാഹത്തോടും കൂടെയാണ് താൻ ശുശ്രൂഷയ്ക്ക് തുടർന്ന് രംഗപ്രവേശനം ചെയ്യുന്നത്. ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം, കർത്താവിൻ്റെ വിളി പൂർണ്ണമായി അനുസരിക്കുവാൻ ഇടയാകുമ്പോഴാണ് അവനെ അനുഗമിപ്പാനുള്ള ശിഷ്യത്വത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുന്നത്. ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചും കണക്കുകൂട്ടിയും ഒന്നും മുൻപോട്ട് പോകുവാൻ കഴിയുന്നതല്ല. ആ വിളിയെ പശ്ചാത്തലമാക്കി മലയാളത്തിൽ ഇങ്ങനൊരു പാട്ട് നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ട് പിൻവരുവാൻ. കർത്താവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും മുൻപിലുള്ള പ്രതികൂലങ്ങളെ കാണുന്നില്ല, പിന്നെ മുൻപിലുള്ള യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നടത്തുവാൻ ശക്തനാണ്. തൻ്റെ ശിഷ്യന്മാരുടെ അനുഭവവും ചരിത്രവും അത് വെളിപ്പെടുത്തുന്നു. ഇന്നും തൻ്റെ ശിഷ്യന്മാർ ആമേൻ അപ്രകാരം വിളികേട്ട് സമർപ്പണത്തോടെ അവനെ അനുഗമിക്കുന്നവർ മാത്രമാണ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയും മോശയും യോശുവയും തമ്മിലുണ്ടായിരുന്ന സംസർഗത്തെക്കുറിച്ച് നാം നോക്കുക. മോശയുടെ പ്രാർത്ഥനയുടെ ഫലമായി യോശുവയെ ദൈവം അവൻ്റെ അനുചരനായി ഇരിപ്പാൻ നൽകി. അപ്പോൾ മോശ തൻ്റെ മേൽ ഉണ്ടായിരുന്ന മഹിമയിൽ ഒരംശം യോശുവയുടെ മേൽ വയ്ക്കുന്നതായി നാം വായിക്കുന്നു. സംഖ്യാപുസ്തകം 27:15-20 വരെയുള്ള ഭാഗങ്ങൾ. ഇന്ന് അനേകർക്ക് കൂടുതൽ ജനശ്രദ്ധ കിട്ടണം എന്ന് താല്പര്യമുള്ളതുകൊണ്ട് തങ്ങളോടൊപ്പം വളരുവാൻ ശിഷ്യരായിരിക്കണമെന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അനുവദിക്കുന്നില്ല. എല്ലാ ശ്രദ്ധയും എല്ലാ സ്ഥാനവും മഹിമയും മഹത്വവും എല്ലാം തങ്ങൾക്ക് തന്നെ വേണമെന്നുള്ളതായ ചിന്തയാണ് അങ്ങനെയുള്ളവരിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മോശ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വച്ചിരുന്നതിനാൽ ദൈവം കൽപ്പിക്കുന്നത് ചെയ്യുവാൻ അവൻ ഒരുക്കമായിരുന്നു. അങ്ങനെ ദൈവം അവനോട് കൽപ്പിച്ചപ്പോൾ അതനുസരിക്കുവാൻ ഇവിടെ മോശ തയ്യാറായി. തുടർന്ന് മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കുന്ന ഒരു നായകനായിട്ടാണ് മോശയുടെ ദാസനായിരുന്ന യോശുവയെ നാം കാണുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ അത് സംബന്ധിച്ച് നാം വായിക്കും. അങ്ങനെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന പ്രക്രിയ യേശു ആദ്യമായി തുടങ്ങിവെച്ച ഒന്നായിട്ടല്ല തിരുവചനത്തിൽ നാം കാണുന്നത്. പഴയ നിയമത്തിലും അതിന് മതിയായ തെളിവുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുമ്പോൾ അതിമഹത്തായ ലക്ഷ്യം അതിലുണ്ടായിരുന്നു. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട് പരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ തികയ്ക്കുവാൻ അവർ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. പൗലുസിന്റെ വാക്കുകളിൽ ഇങ്ങനെ നാം കാണുന്നു, ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നില്ല, അവനെന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. തൻ്റെ ജീവിത സായാഹ്നത്തിൽ പൗലുസിന്റെ വാക്കുകളിൽ ഇങ്ങനെ നാം കാണുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ക്രിസ്തു സഭ വളർന്നത് ഇങ്ങനെ കർത്താവ് ഒരുക്കിയെടുത്ത തൻ്റെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിന് കീഴിലാണ്. ആദിമ സഭ ക്രിസ്തു ശിഷ്യന്മാരെ ഉളവാക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 6:7 നാം വായിക്കുന്നു. ഈ ശിഷ്യന്മാരെ ഉളവാക്കുന്ന, വാർത്തെടുക്കുന്ന, രൂപപ്പെടുത്തി ഒരുക്കിയെടുക്കുന്ന പ്രക്രിയ ഇന്നും ശക്തിയോടെ തുടർന്നുകൊണ്ടിരിക്കേണ്ടത് സുവിശേഷ വ്യാപ്തിക്ക് ഏറ്റവും ആവശ്യമാണ്. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ മാതൃകകൾ നോക്കുക. വിശുദ്ധ പൗലോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയപ്പോൾ തന്നോടുകൂടെ 6 സഹോദരന്മാരും ഉണ്ടായിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 11:12 നാം വായിക്കുന്നു. സുവിശേഷകനായ മർക്കോസ് പത്രോസിന്റെ ഒരു ശിഷ്യനായിരുന്നു. അതുപോലെ വിശുദ്ധ പൗലോസിനോടുകൂടെ ശുശ്രൂഷയിൽ അനുഗമിച്ചിരുന്ന സോപത്രോസ്, അരിസ്തർഹോസ്, സെക്കുന്തോസ്, ഗായസ്, തിമത്തിയോസ് എന്നിവരെ പറ്റിയും പ്രവൃത്തികളുടെ പുസ്തകം 20:4 നാം വായിക്കുന്നു. തിമത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ 2 തിമത്തിയോസ് 3:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും. സുവിശേഷ നിമിത്തം പൗലോസ് അനുഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും എല്ലാം കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സഹചാരികളായി അങ്ങനെ ഗുരുവുമായിട്ടുള്ള ഒരു സംസർഗത്തിൽ ശിഷ്യരായി രൂപപ്പെടുന്ന ശിഷ്യന്മാർക്ക് മാതൃകയായി നിൽക്കുന്ന ആ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എല്ലാ നിലയിലും എല്ലാറ്റിലും മാതൃകയായി തന്നെ ശക്തിയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ശിഷ്യ രൂപീകരണത്തിന് മാതൃകയായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും ഒന്നുകൂടെ അതെടുത്ത് പറയട്ടെ, നീയോ എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോൾ കണ്ട്, കേട്ട്, ഗ്രഹിച്ച്, മനസ്സിലാക്കി, പഠിച്ച്, പക്വത പ്രാപിച്ച് ഒരു ശിഷ്യത്വത്തിലേക്കുള്ള ദൈവോപദേശത്തിലേക്കുള്ള ഒരു ഒരു വളർച്ചയിലെ ആ പക്വതയിലേക്ക് മുതിർന്നു വരികയാണ്. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. ഇപ്രകാരം ശിഷ്യരായി തീർന്ന് പഠിക്കുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന പഠന പ്രക്രിയയാണ്. യേശുവിനെ അനുഗമിച്ച് തന്നോട് കൂടെ ഇരുന്ന് അഭ്യസിപ്പിക്കപ്പെട്ട ശിഷ്യന്മാരിൽ അത്ഭുതകരമായ രൂപാന്തരം നടന്നിരുന്നുവെന്ന് അവരുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും കൂടെ തെളിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാർ ആണ് കർത്താവിന് പിന്നെയും ശിഷ്യന്മാരെ ഉളവാക്കുവാൻ കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. മർക്കോസിൽ നമ്മളത് വായിക്കുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അപ്പോൾ ശിഷ്യന്മാരോടുള്ള കൽപ്പനയാണ് പോയി ശിഷ്യരാക്കിക്കൊള്ളി എന്നുള്ളത്. ഇന്നെന്തുകൊണ്ട് ശിഷ്യന്മാർ കുറയുന്നു എന്നുള്ളത്, ശിഷ്യരായവർ ആയതിലേക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ യഥാർത്ഥ ശിഷ്യന്മാരുടെ എണ്ണം കുറയുന്നു എന്നതോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിഷ്യന്മാർ തങ്ങളെ പരമേൽപ്പിച്ചതായ ശുശ്രൂഷ ചെയ്യുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നതോ ആയിരിക്കാം. ആ കുറവ് നികത്തുവാൻ ഈ പഠനം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് കർത്താവിന് ആവശ്യമായിരിക്കുന്നത് വിലപ്പെട്ട ശിഷ്യന്മാരെയാണ്. ദൈവത്തിന് സ്തോത്രം. ആദിമ ശിഷ്യന്മാർ അന്നത്തെ തലമുറയെ കീഴ്മേൽ മറിക്കത്തക്കവണ്ണം അത്ഭുതകരമായ ജീവിതത്തിലൂടെ ശുശ്രൂഷയിലൂടെ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുവെങ്കിൽ ഇന്നും ശക്തമായ കരണീയമായ അനുഭവങ്ങൾ വ്യക്തിജീവിതങ്ങളിൽ ഉളവാക്കുവാൻ ആമേൻ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ കൂടെ സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് മൂന്നാമതായി കർത്താവ് അവലംബിച്ചിരുന്ന, കർത്താവ് മാതൃകയാക്കിയ ഒരു തത്വം നോക്കാം. അതിന് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്നതാണ്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് തന്നെ അനുഗമിച്ച തന്നോട് കൂടെ ഇരുന്ന ശിഷ്യന്മാരെ പ്രത്യേകം സമയം വേർതിരിച്ച് ഗ്രഹിപ്പാൻ കഴിയുന്നതിനനുസരിച്ച് അവരെ പഠിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക സമയങ്ങളിൽ, ഒരുപക്ഷെ ഭൂരിഭാഗവും സമയവും കർത്താവ് ഉപയോഗിച്ചത് തൻ്റെ ശിഷ്യന്മാരെ ഇൻസ്ട്രക്ട് ചെയ്യുവാനാണ്, പഠിപ്പിക്കുവാനാണ്. മാർക്കോസിന്റെ സുവിശേഷം 4:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്ക് അത് ഉപമകളാൽ ലഭിക്കുന്നു. അപ്പോൾ വളരെ മർമ്മപ്രധാനമായ സംഗതികൾ തൻ്റെ ശിഷ്യന്മാരുമായി വേറിട്ടിരുന്നവരെ പഠിപ്പിക്കുവാൻ യേശു അധികം സമയം വേർതിരിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പഠിപ്പിച്ച ഓരോ സംഗതികളും ആ ഓരോ സമയങ്ങളിൽ ഗ്രഹിപ്പാൻ തക്ക നിലയിൽ അവർക്ക് കർത്താവ് പകർന്നു കൊടുക്കുകയും അവർക്കെന്തെങ്കിലും ഓർക്കുവാൻ കഴിയാതെ വരുന്നെങ്കിൽ, ഗ്രഹിപ്പാൻ കഴിയാതെ വരുന്നെങ്കിൽ, സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് അവരെ അത് ഓർമ്മപ്പെടുത്തി കൊടുത്ത് പഠിപ്പിച്ച് അത് കർത്താവ് പറഞ്ഞതൊക്കെയും ഗ്രഹിപ്പാൻ അവരെ പിന്നെയും ഉറപ്പിച്ച് ശക്തരാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശുശ്രൂഷയിൽ സജ്ജരാക്കുകയും ചെയ്തു. അപ്പോൾ പ്രത്യേകമായി സമയം വാർതിരിച്ച് പഠിപ്പിക്കുന്ന നിർബന്ധമായ ഒരു ഭാഗം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ തുടർമാനമായി ഉണ്ടായിരുന്നു. 3.5 വർഷക്കാലവും കർത്താവ് അത് തുടർന്നുകൊണ്ടിരുന്നു. ഇന്നും സഭയിൽ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാനുള്ളവർക്ക് വേണ്ടിയുള്ള ദൈവവചനത്തിലെ ആഴമായ പഠനം നൽകേണ്ടത്, പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ആഹ്വാനത്തെ നാം ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുക. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അപ്പോൾ എന്തെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചുവോ അതൊക്കെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കുവാൻ, പഠിപ്പിക്കാൻ മാത്രമല്ല പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, കേവല അറിവിൻ്റെ ഒരു സമ്പാദ്യമായിട്ടല്ല ഈ പഠിപ്പിക്കലിവിടെ ആയിരിക്കുന്നത്. പിന്നെ പ്രായോഗികമായി ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലുള്ള കാതലായ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ അവയെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ദൈവരാജ്യം സംബന്ധിച്ച മർമ്മങ്ങളെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ തുടർന്ന് ശുശ്രൂഷയുടെ മുമ്പോട്ട് പോകുമ്പോൾ കഷ്ടതകളും ബന്ധനങ്ങളും എതിർപ്പുകളും തിരസ്കരണങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ വന്നുപെടാവുന്ന എല്ലാ സാഹചര്യങ്ങളും അഭിമുഖീകരിക്കുവാൻ തികച്ചും പ്രാപ്തരായിത്തരത്തക്കവണ്ണമാണ് തൻ്റെ ശിഷ്യന്മാരെ അവൻ പഠിപ്പിച്ചത്. ദൈവത്തിൽ സ്തോത്രം. മത്തായി സുവിശേഷം 10:16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിലും മാർക്കോസിന്റെ സുവിശേഷം 6:11 അത് സംബന്ധിച്ച് നാം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലുസിനെ വിളിക്കുന്ന സമയത്ത് ശിഷ്യനായിരുന്ന അനന്യാസ് പൗലുസിന്റെ അടുത്ത് പോകാൻ മടി കാണിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഭാഗം പ്രവൃത്തികളുടെ പുസ്തകം 9:15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അവിടെ പൗലുസ് തുടർന്ന് എങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലാണ് മുൻപോട്ട് പോകാൻ പോകുന്നതെന്ന് അനന്യാസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്, കർത്താവിനോട് നീ പോക, അവൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തെല്ലാം കഷ്ടങ്ങളും എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം പ്രതിബന്ധങ്ങളും അനുഭവിക്കേണ്ടതായി വരുമെന്നുള്ളതിനെ കുറിച്ച് ആമേനുള്ള സൂചനയാണ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ പിന്നെയും നാം നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 15:16 നമ്മളിങ്ങനെ കാണുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ കർത്താവിൻ്റെ പഠിപ്പിക്കൽ ആമേൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവസഭ അത് പ്രായോഗികമാക്കേണ്ടത് ഇന്നത്തെ തലമുറയിൽ അത്യന്താപേക്ഷിതമായ കാര്യവുമാണ്. അങ്ങനെ ശിഷ്യന്മാരെ ഉളവാക്കുന്നതിന് യേശുക്രിസ്തുവും അവൻ്റെ അപ്പോസ്തലന്മാരും പഴയനിയമ പ്രവാചകന്മാരും അവലംബിച്ചിരുന്ന മാതൃക അല്പമായി നാം കണ്ടു കഴിഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടെയുള്ള വിളിയും തെരഞ്ഞെടുപ്പും കൂടെ കൊണ്ടു നടന്ന് കൂടെ ഇരുത്തി മാതൃകയായി നിന്നുകൊണ്ട് സംസർഗത്തിലൂടെയുള്ള പരിശീലനം, പ്രത്യേക സമയം വേർതിരിച്ച് ഘനമായുള്ളതും വ്യക്തവും മനസ്സിലാക്കത്തക്ക നിലയിലുള്ളതുമായ പഠിപ്പിക്കൽ എന്നിവ ശിഷ്യത്വ പരിശീലനത്തിലെ വളരെ വളരെ വിലപ്പെട്ട ഭാഗങ്ങളായി ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പും ശിഷ്യത്വത്തിലെ ഒന്നാമത്തെ ശിഷ്യത്വ പരിശീലന പ്രോസസ്സിലെ ഒന്നാമത്തെ ഭാഗവും പിന്നെ സംസർഗത്തിലൂടെയുള്ള പരിശീലനം, തുടർന്ന് പ്രത്യേകമായി സമയം വേർതിരിച്ച് വളരെ പ്ലെയിനായി വളരെ ക്ലിയറായി വളരെ ലക്ഷ്യബോധത്തോടുകൂടെ പഠിപ്പിക്കുന്ന ആ പഠന പ്രക്രിയയും. ആമേൻ. ഉത്തമന്മാരായ ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ സഹായകരമായിരുന്നു എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇനി യേശുവിൻ്റെ വാക്കുകളിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ശിഷ്യത്വ പ്രോസസ്സ് അല്ലെങ്കിൽ തുടർമാനമായ ഒരുക്കപ്പെടലിൻ്റെ ആ പ്രക്രിയ ഏതാണ്ട് മൂന്ന് നാല് ഫ്രേസസിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുവാനായി സാധിക്കും. അതിലൊന്ന് വന്ന് കാൺമീൻ എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ വിളി. യോഹന്നാന്റെ സുവിശേഷം 1:39 മുതൽ 4:46 വരെയുള്ള ഭാഗങ്ങളിൽ അത് നമ്മൾ കാണും. വന്ന് കാൺമീൻ, ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചിലർ ചോദിച്ചപ്പോൾ കർത്താവരോട് പറഞ്ഞത് വന്ന് കാൺമീൻ എന്നാണ്. അങ്ങനെ യേശുവിനെ അറിയുവാനും യേശുവിനെ സംബന്ധിച്ച് തൻ്റെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അവർക്കിടയായി. അവർ മടങ്ങി ഭവനത്തിലേക്ക് പോയി എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. എന്നിട്ട് അവരുടെ തീരുമാനമായിരുന്നു തുടർന്ന് യേശുവിനെ അനുഗമിക്കണമെന്നുള്ളത്. അവരിന്ന് ചിന്തിച്ച് അതിൻ്റെ ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുകയോ ആമേൻ സമർപ്പണത്തോടുകൂടെ മുമ്പോട്ട് പോവുകയോ എന്തും ചെയ്യുവാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് കം ആൻഡ് ഫോളോ മീ എന്നുള്ളതായ യേശുവിൻ്റെ വിളിയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 1:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. വന്ന് എന്നെ അനുഗമിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. വളരെ ഒരു തീരുമാനത്തോടുകൂടെയുള്ള വിളിയായിട്ടാണ് അത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മൂന്നാമത്തെ വിളി, കം ആൻഡ് ബി വിത്ത് മീ, വന്ന് എന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മുൻപേ നമ്മൾ കണ്ടു കഴിഞ്ഞു, തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഇങ്ങനെയുള്ള മഹത്തായ ശുശ്രൂഷയ്ക്ക് അവർക്ക് അധികാരം ലഭിക്കേണ്ടതിന് അവൻ പന്തിരുവരെ നിയമിച്ചുവെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അനുഗമിക്ക വന്നവർ തന്നോട് കൂടെ ഇരിക്കുക. ഇനി തന്നോട് കൂടെ ഇരിക്കുന്നവരെയാണ് കർത്താവ് അയക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ വിളി നമുക്ക് കാണുവാൻ സാധിക്കുക, യു വിൽ റിമെയിൻ ഇൻ മീ. യോഹന്നാന്റെ സുവിശേഷം 15:7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മുമ്പേ പറഞ്ഞ വാക്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെ ഉളവാക്കി രൂപപ്പെടുത്തിയിട്ട് അവരെ നിയോഗിച്ചയക്കുന്ന ആ ഒരു ശുശ്രൂഷയാണ്, ആ ഒരു ഘട്ടമാണ് ഈ അവസാനം നമ്മൾ കാണുന്നത്. യു വിൽ റിമെയിൻ ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കും. അങ്ങനെ വന്ന് കാൺമീൻ, എന്നെ അനുഗമിപ്പീൻ, എന്നോട് കൂടെ ഇരിപ്പീൻ, നിങ്ങൾ എന്നിൽ വസിക്കും. ഈ മൂന്ന് നാല് സ്റ്റേജസിൽ കൂടെയാണ്, ആമുഖങ്ങളിൽ കൂടെയാണ് ശിഷ്യന്മാരെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ കർത്താവ് നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ഒരുക്കപ്പെട്ട ശിഷ്യന്മാരോടാണ് കർത്താവ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പോകുവീൻ, സകല ജാതികളോട് സുവിശേഷം അറിയിപ്പീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിപ്പീൻ. അതിലൊരു ഭാഗം കൂടി അടങ്ങിയിട്ടുണ്ട്, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ ശിഷ്യരായിരിക്കുന്ന തൻ്റെ ഭക്തന്മാരോടുകൂടെ തൻ്റെ ജനത്തോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ, കർത്താവ് പരമേൽപ്പിക്കുന്ന ശുശ്രൂഷ പൂർണ്ണമായി നിവർത്തിക്കുവാൻ ഈ ഒരുക്കപ്പെട്ട ശിഷ്യന്മാരിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ മാന്യ ശ്രോതാക്കൾക്ക് ദൈവം അവസരം നൽകട്ടെ, അതിനുള്ള ആഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേവലം ആഗ്രഹം മാത്രം പോരാ, നമ്മുടെ ആഗ്രഹത്തിന്മേൽ ദൈവവിളി നമ്മൾ മനസ്സിലാക്കി ആ കൃപയുടെ ശക്തിയും അധികാരവും നമ്മുടെ ജീവിതത്തെ അവനെ അനുഗമിക്കുവാൻ നമ്മിൽ തന്നെ ഒരു വലിയ ഉൾപ്രേരണ ചെലുത്തുന്നതായിരിക്കണം. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ മാന്യ ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് വേഗം വരുന്നു, തൻ്റെ ശിഷ്യന്മാരെ ചേർക്കുവാൻ അവൻ വേഗം വരുന്നു. ആകയാൽ ഇന്ന് സഭയുടെ ഒരു മെമ്പർ ആയിരിക്കുവാനാണോ മാന്യ സ്നേഹിത സഹോദരി നീ ആഗ്രഹിക്കുന്നത്, അതോ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ ശിഷ്യായിരിക്കാനാണോ? യേശുവിന് നിന്റെ മേലുള്ള വിളി നീ മനസ്സിലാക്കുക. ദൈവവചന പ്രകാരം നിന്നെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും ഏൽപ്പിച്ചു കൊടുക്കുക. അവനത് നിവർത്തിക്കുവാൻ ശക്തനാണ്. കർത്താവ് വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.